thinking of how the glory of the latter house is greater than the glory of the former.
ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തെക്കാളും അധികമാകുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു.
That means the glory of the new covenant is greater than the glory of the old covenant.
അതിന്റെ അർത്ഥം പുതിയ ഉടമ്പടിയുടെ മഹത്വം പഴയ ഉടമ്പടിയുടെ മഹത്വത്തെക്കാൾ അധികമാണ്.
The glory in the face of Jesus is greater than the glory in the face of Moses.
യേശുവിന്റെ മുഖത്തുള്ളതായിരിക്കുന്ന ദൈവ തേജസ് മോശയുടെ മുഖം പ്രകാശിച്ചതിനേക്കാളും നിലനിൽക്കുന്നതാണ്.
And the glory in the church that Jesus fills is greater than the glory in the church in the wilderness that Moses filled.
മോശ നയിച്ചതായിരിക്കുന്ന മരുഭൂമിയിലെ സഭയ്ക്കുണ്ടായിരുന്നതിലും വലിയ മഹത്വം
and
യേശുക്രിസ്തു പണിയുന്ന സഭയ്ക്കുണ്ട്.
Glory of grace is far greater than the glory there is in the law.
കൃപയുടെ മഹത്വം ന്യായപ്രമാണത്തിലുള്ള മഹത്വത്തെക്കാൾ വലിയതാണ്.
The glory of Jerusalem is greater than the glory of Babylon.
യെരുശലേമിന്റെ മഹത്വം ബാബിലോണിന്റെ മഹത്വത്തെക്കാളും അധികമാണ്.
In the Old Testament the glory was manifested by fire.
പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിരുന്നത് ദൈവത്തിന്റെ തീ കൊണ്ടാണ്.
In the former house which is what Solomon built.
സൊലോമോൻ പണിതായിരിക്കുന്ന ആലയം ഉൾപ്പെടെയുള്ള മുമ്പിലത്തെ ആലയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ മഹത്വം തീ കൊണ്ടാണ്
വെളിപ്പെട്ടത്.
രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
When Solomon had finished praying, fire came down from heaven and consumed the burnt offering and the glory of the Lord filled the house.
സൊലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാകും ഹനനയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു.
The glory of the Lord was seen in the Old Testament with the physical fire.
പഴയ നിയമ കാലത്ത് ദൈവത്തിന്റെ തേജസ് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അഗ്നിയിലൂടെയാണ് വെളിപ്പെട്ടത്.
Right from the beginning of human history.
മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതലേ അങ്ങനെയായിരുന്നു.
When Cain and Abel offered a sacrifice to God.
കയ്യനും ഹാബലും ദൈവത്തിന് യാഗം കൊണ്ടുവന്ന സന്ദർഭം ഓർക്കുക.
I see them as a picture of two Christians offering something to God.
കയ്യന്റെ ഹാബലിന്റെ കാര്യം ഓർക്കുമ്പോൾ ദൈവത്തിന് അർപ്പിക്കുവാനായി പുറപ്പെടുന്ന രണ്ട് ക്രിസ്ത്യാനികളുടെ ചിത്രമാണ് എന്റെ മനസ്സിൽ
വരുന്നത്.
എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്?
Cain was not an atheist. He believed in the true God.
കാരണം കയ്യന് നിരീശ്വരവാദിയായിരുന്നില്ല, അവൻ ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു.
He was offering an offering to Jehovah, not to some heathen idol or something.
കയ്യന് തന്റെ യാഗം അർപ്പിച്ചത് യഹോവയ്ക്കാണ്, അവന് ബാലിനോ മറ്റേതെങ്കിലും ജാതികളുടെ വിഗ്രഹത്തിനല്ല.
So who are the people offering to the true God today? Christians.
യഥാർത്ഥ ദൈവത്തിന് യാഗം ആരാധന അർപ്പിക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനികളാണ്.
So Cain is a picture of a Christian.
അതുകൊണ്ട് തന്നെ കയ്യന് ഒരു നിരീശ്വരവാദിയല്ല, അവൻ ക്രിസ്ത്യാനിയുടെ ഒരു പ്രതീകമാണ്.
Not a miserly Christian, but a Christian who makes an offering to God.
അവൻ പിശുക്കനായ ഒരു ക്രിസ്ത്യാനിയല്ല, ദൈവത്തിനൊന്നും കൊടുക്കാൻ മനസ്സില്ലാത്തവനല്ല, തനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്.
That offering can be prayer.
ആ അർപ്പണം പ്രാർത്ഥനയാകാം.
It can be money.
അത് തന്റെ പണമാകാം. തന്റെ ജീവൻ തന്നെ
അർപ്പിക്കുന്നതാകാം.
അത് നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കുന്നതോ നിങ്ങളുടെ ഭവനം വിട്ടുകൊടുക്കുന്നതോ എന്തുമാകാം.
Abel is also a picture of a Christian who offers to God.
ദൈവത്തിനായി അർപ്പിക്കുവാൻ വരുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഹാബേലും.
Now 95% of Christians when they read that story they say Abel offered blood, that's why God accepted him.
90% ക്രിസ്ത്യാനികളും ആ സംഭവം തിരുവചനത്തിൽ വായിക്കുമ്പോൾ ദൈവം ഹാബേലിന്റെ യാഗത്തെ സ്വീകരിച്ചത് അവൻ രക്തമർപ്പിച്ചതുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്.
I told you that I used to accept these teachings that I read from books until I started reading the Bible.
ഞാൻ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിരുന്ന ആശയങ്ങളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്.
Like 95% of Christians I was also blind.
95% ക്രിസ്ത്യാനികളെ പോലെ ഞാനും ആത്മീയ വിഷയങ്ങളിൽ പലപ്പോഴും അന്ധനായിരുന്നു.
The entrance of God's word brings light itself.
എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത്.
When I read God's word,
ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ
I saw that Abel brought a lamb because that was his job.
ഹാബേൽ എന്തുകൊണ്ടാണ് ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചത്? അവൻ ആട്ടിടയനായിരുന്നു, അവൻ ഉള്ളതിൽ നിന്നല്ലേ അവനെ യാഗം കഴിക്കാൻ
പറ്റും. അത്
ഒരു പാപയാഗമായിരുന്നു എന്ന് നാം ചിന്തിക്കരുത്. ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു വസ്തു.
And Cain brought grain because that was what his job was.
കയിൻ തന്റെ കൃഷിയിൽ നിന്ന് ഒരു ഫലം ദൈവത്തിന് കൊണ്ടുവന്ന് ധാന്യം കൊണ്ടുവന്നെങ്കിൽ അതിന്റെ അർത്ഥം അവൻ കൃഷിക്കാരനായിരുന്നു എന്ന് മാത്രമേ
ഉള്ളൂ. The book of Leviticus makes clear the grain offerings and lamb offerings were both acceptable to God.
ലേവ്യ പുസ്തകത്തിൽ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ അറിയാം, ദൈവം ഈ ഹോമയാഗത്തെയും ഭോജനയാഗത്തെയും ഒരുപോലെ, അതായത് ആടിനെ കൊടുത്താലും ധാന്യം കൊടുത്താലും ദൈവം രണ്ടും സ്വീകരിക്കുന്ന ദൈവമാണ്.
So why did God accept Abel and not Cain?
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഹാബേലിനെ സ്വീകരിക്കുകയും കയീനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു?
If you get rid of what you have read in books and come to the Bible, you will know.
നിങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് തുറന്ന മനസ്സോടെ ദൈവവചനത്തിലേക്ക് വന്നാൽ നമുക്ക് വ്യക്തത ലഭിക്കും.
Read Genesis chapter 4.
ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുക.
We see in verse 3 and 4 that Cain and Abel brought their offerings.
മൂന്നും നാലും വാക്യങ്ങളിൽ കയീനും ഹാബേലും അവരുടെ വസ്തുക്കൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്.
First of all, it says in verse 2, Abel was a keeper of the flock, Cain was a tiller of the ground.
രണ്ടാം വാക്യത്തിൽ അവരുടെ തൊഴിലുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഹാബേൽ ആട്ടിടയനായിരുന്നു, കയീൻ കൃഷിക്കാരനായിരുന്നു.
And verse 3 says, so means because of that, Cain brought an offering of the ground and Abel brought an offering from his flock.
രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ടാണ് മൂന്നാം വാക്യത്തിൽ കുറെ കാലം കഴിഞ്ഞ് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും ഹാബേൽ ആട്ടിൻകൂട്ടത്തിന്റെ കടിഞ്ഞൂലിൽ നിന്നും യഹോവയ്ക്ക് അർപ്പണം കൊണ്ടുവന്നത്, വഴിപാട്
കൊണ്ടുവന്നത്.
അവരുടെ തൊഴില്, അവർക്ക് ലഭ്യമായിരുന്ന വസ്തുക്കൾ, അതാണ് അവർ
കൊണ്ടുവന്നത്.
അതുകൊണ്ടാണ് അവർ ഈ വിധത്തിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന വഴിപാടുകളുമായി
ദൈവസന്നിധിയിൽ വന്നത്.
തുടർന്ന് വരുന്നതായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
Last part of verse 4.
നാലാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം.
The Lord had respect for Abel, therefore he accepted his offering.
നാം എന്താണ് വായിക്കുന്നത്? യഹോവ ഹാബേലിലും അതുകൊണ്ട് അവന്റെ വഴിപാടിലും പ്രസാദിച്ചു.
Now Christianity has taught you the Lord had respect for his offering, therefore he accepted Abel.
ഇന്ന് സാർവലൌകികമായി ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. ദൈവം ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു, അതുകൊണ്ട് ദൈവം അവനിലും
പ്രസാദിച്ചു.
അതുകൊണ്ടാണ് യേശുവിന്റെ രക്തം ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും കരുതുന്നത്.
Numerous Christians who got bitterness in their heart against others and come and break bread and think they are in fellowship with God.
നിരവധി ക്രിസ്തീയ വിശ്വാസികളുണ്ട്, അവരുടെ മനസ്സിൽ കയ്പ് സൂക്ഷിച്ചുകൊണ്ട് ദൈവസഭയിൽ വന്നിട്ട് കർത്തൃമേശയിൽ അപ്പം നുറുക്കുന്നവർ.
How many preachers have told you that if you don't forgive somebody, you'll never enter God's kingdom?
എത്ര പ്രസംഗർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരോടെങ്കിലും ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ ബാക്കി വെച്ചാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്.
Jesus said that.
യേശു അങ്ങനെ വ്യക്തമായി പറഞ്ഞു.
I hardly ever hear it preached that if you don't forgive others, God will not forgive you.
എന്നാൽ നിങ്ങൾ ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കാതിരുന്നാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കയില്ല എന്ന് പ്രസംഗിക്കുന്നത് ഇന്ന് എത്രയോ വിരളമായി കേൾക്കുന്നുണ്ട്.
I don't care if they crucified you. Even those who crucified Christ, Jesus said, forgive them.
യേശുവിനെ അവർ ക്രൂശിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും കർത്താവ് പ്രാർത്ഥിച്ചത് അവരോട് ക്ഷമിക്കണമേ എന്നാണ്. നമ്മുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കണം.
Whatever sin people did against you is not greater than crucifying.
നിങ്ങളോട് മറ്റാരെങ്കിലും ചെയ്തിരിക്കുന്നതായ തിന്മ, പാപം യേശുവിനോട് ലോകം ചെയ്തതിലും വലുതല്ലല്ലോ.
I want to say to everybody sitting here, if you haven't forgiven one human being on the face of the earth, you are on your way to hell today.
ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും പറയട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഭൂമുഖത്ത് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടില്ലെന്ന് വരികിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിയിലാണ്.
The person may be dead and gone.
നിങ്ങൾ ക്ഷമിക്കാത്ത ആ വ്യക്തി ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടാകുകയില്ല. അതുകൊണ്ടെന്താണ്?
There are people who haven't forgiven their parents for the way they treated them from childhood.
ചില സഹോദരങ്ങളുണ്ട്, എനിക്കറിയാം. അവരുടെ ബാല്യകാലം മുതൽ അവരുടെ മാതാപിതാക്കന്മാർ അവരോട് പെരുമാറിയ വിധങ്ങളെക്കുറിച്ച് അവരോട് ക്ഷമിക്കാത്തവർ.
Some of you haven't forgiven your mother-in-law.
നിങ്ങൾ ചിലർ നിങ്ങളുടെ അമ്മായിയമ്മമാരോട് ക്ഷമിക്കാത്തവരാണ്.
Or somebody else who cheated you of the family property.
നിങ്ങളുടെ കുടുംബസ്വത്തിൽ നിങ്ങൾക്കുള്ള വീതം തരാതെ നിങ്ങളെ വഞ്ചിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കാത്തവർ.
That man who cheated you is on his way to hell.
നിങ്ങളെ വഞ്ചിച്ച വ്യക്തി ആരുമായിക്കൊള്ളട്ടെ നരകത്തിലേക്കുള്ള വഴിയിലാണ്.
But you'll meet him there.
എന്നാൽ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, നിങ്ങളും അവനെ കാണും അവിടെ വെച്ച്.
Because you didn't forgive him.
കാരണം നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് നിങ്ങൾ അവനോട് ക്ഷമിച്ചില്ല.
Out of all the 6 requests in the Lord's Prayer,
കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 6 അപേക്ഷകളില്,
Out of that he picked out one and said, if you don't forgive others, your father will not forgive you.
6 കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരെണ്ണം വീണ്ടും ഉദ്ധരിച്ച് യേശു പറയുകയാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട്
ക്ഷമിക്കും.
മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നമുക്ക്
വായിക്കാം.
ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ കാര്യം മാത്രം യേശു എന്തുകൊണ്ടാണ് വീണ്ടും എടുത്തു
പറയുന്നത്?
കാരണം അത് അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട്
He's talking to believers who pray our Father who art in heaven. That's not unbelievers.
സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നവരോടാണ് യേശു ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത്. അവിശ്വാസികളല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്.
And the second thing Jesus said.
യേശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം,
That's in Matthew chapter 5.
മത്തായി സുവിശേഷം 5 അധ്യായത്തിൽ അതുണ്ട്.
If you have hurt somebody.
നിങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു മുറിവ് ഉണ്ടാക്കിയാൽ,
The first is where somebody else has hurt you.
ഒന്നാമത്തെ കാര്യം, മറ്റാരെങ്കിലും നിങ്ങൾക്കെതിരെ ദോഷം ചെയ്താൽ നിങ്ങളെ മുറിപ്പെടുത്തിയാൽ.
Now if you have hurt somebody else.
എന്നാൽ അതിന്റെ മറുവശം ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിന് മുറിവുണ്ടായി.
Matthew 5:22.
മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 22 വാക്യം.
Maybe you hurt your wife.
ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിരിക്കാം.
Or your husband.
നിങ്ങളുടെ ഭർത്താവിനെയാകാം.
With an angry word.
കോപം ഉള്ള ഒരു വാക്കുകൊണ്ട് നിങ്ങൾ മുറിപ്പെടുത്തിയെങ്കിൽ.
Okay, maybe it came out suddenly, you didn't plan it.
നിങ്ങൾ കരുതിക്കൂട്ടി അങ്ങനെ കോപിച്ചതല്ല, അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് വരിക.
It came out.
നിങ്ങൾ കോപിക്കാൻ ഇടയായി.
It was in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
You didn't keep it there.
നിങ്ങൾ അവിടെ അത് സൂക്ഷിക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തില്ല.
It says here in verse 22.
5:22 ഇങ്ങനെ വായിക്കുന്നു.
3 steps to hell.
നരകത്തിലേക്കുള്ള 3 പടികൾ നമുക്ക് അവിടെ കാണാം.
3 steps to hell.
നരകത്തിലേക്കുള്ള 3 ചുവടുകൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകല്ലേ.
Not worshipping idols or rejecting Christ.
നരകത്തിലേക്ക് പോകാനുള്ള വഴി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും യേശുവിനെ ത്യജിക്കുന്നതും ആണ് എന്ന് നാം കരുതുന്നുണ്ടോ?
Step number 1.
ഒന്നാമത്തെ പടി ഇതാണ്.
You are angry with someone in your heart. It hasn't come out of your mouth yet.
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് കോപിക്കുന്ന കാര്യമാണ്, അത് നിങ്ങളുടെ നാവിലൂടെ വെളി വന്നിട്ടില്ല.
The person doesn't even know. It's only in your heart.
നിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ നിന്റെ അയൽക്കാരൻ അറിഞ്ഞുകൂടാ അവനോട് നിനക്ക് പകയുണ്ടെന്ന്.
That's possible that many of you have that already.
നിങ്ങൾ പലരുടെയും ഉള്ളിൽ ഇപ്പോൾ മറ്റുള്ളവരറിയാത്ത നിലയിൽ കോപം, പക ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം.
യു ഗ്ലോറി ഇൻ ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ആംഗ്രി, ഐ ഡിഡ്ന്റ് സേ എനിതിങ്.
ഒരുപക്ഷെ നിങ്ങൾ സന്തോഷിക്കുന്നത്, പ്രശംസിക്കുന്നത് ഞാൻ പുറമേ കോപിച്ചില്ലല്ലോ, എന്റെ കോപം ആരും കണ്ടില്ലല്ലോ എന്നുള്ളതായിരിക്കാം.
യു ഗോട്ട് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്.
എന്നാൽ സഹോദര സഹോദരി, നിന്റെ ഉള്ളിൽ അതില്ലേ?
ദാറ്റ് യോഗ ടീച്ചേഴ്സ് ദാറ്റ് കീപ് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്, ഡോണ്ട് ലെറ്റ് ഇറ്റ് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്.
യോഗയിൽ അതിനുള്ള പ്രത്യേക ശിക്ഷണം കിട്ടും. ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞാലും വെളിയിൽ കാണിക്കാതിരിക്കാനുള്ള.
So all I can say is you're a good yogi, not good Christian.
വെളിയിൽ നിങ്ങൾ വാക്കുകളിലൂടെ കോപം മുഖഭാവത്തിലൂടെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ ബോധ്യപ്പെടുന്നുള്ളൂ, നിങ്ങളൊരു നല്ല യോഗ ശിക്ഷണം ലഭിച്ച വ്യക്തിയാണ്.
The other fellow is not a good yogi, it comes out of his mouth.
മറ്റേയാളിന് അതുപോലെ യോഗാഭ്യാസം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവന്റെ വായിൽ നിന്നും കോപത്തിന്റെ വാക്കുകൾ വെളിയിൽ വന്നേ ഉള്ളൂ.
That's the only difference.
അത് മാത്രമേ ഉള്ളൂ.
But you thought you were better.
നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മെച്ചമാണ്.
He's a bad yogi, you're a good yogi, that's all.
നിങ്ങൾ കുറച്ചുകൂടെ യോഗാഭ്യാസത്തിൽ പരിചയം കിട്ടിയാണ്, മറ്റേയാളിന് അത്ര ഇല്ല, അതേ ഉള്ളൂ വ്യത്യാസം.
Neither of you are Christian.
എന്നാൽ നിങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ല എന്നുള്ള സത്യം നാം അഭിമുഖീകരിക്കണം.
Step 1, anger in your heart.
നരകത്തിലേക്കുള്ള വഴിയിലെ ഒന്നാമത്തെ ചുവടാണ് ഹൃദയത്തിൽ പൊങ്ങി വരുന്ന പക, കോപം.
Now let the Bible go through you.
ദൈവത്തിന്റെ വചനം നിങ്ങളിലൂടെ പോകുവാൻ അനുവദിക്കുക.
Ask yourself.
നിങ്ങളോട് തന്നെ ചോദിക്കുക.
Do you have some anger in your heart against someone?
ലോകത്തിൽ ആരോടെങ്കിലും, ഏത് വ്യക്തിയോടെങ്കിലും കോപം നിങ്ങളുടെ ഉള്ളിൽ ചെറിയ അളവിലോ വലിയ അളവിലോ ഇപ്പോഴുണ്ടോ?
Very often it could be a brother.
മിക്കപ്പോഴും അതൊരു സഹോദരനോടായിരിക്കാം.
Because it says you're your brother.
ഇവിടെ അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുക.
And your closest brother is who?
നിങ്ങളുടെ ലോകത്തിലുള്ള ഏറ്റവും അടുത്ത സഖി കൂട്ടുകാരൻ കൂട്ടുകാരി ആരാണ്?
യുവർ ഹസ്ബൻഡ്.
നിന്റെ ഭർത്താവാണ്.
ഹൂസ് യുവർ ക്ലോസസ്റ്റ് സിസ്റ്റർ.
നിന്റെ ഏറ്റവും അടുത്ത സഹോദരി ആരാണ്?
ദ വൺ യു സീ എവരി ഡേ.
നീ എന്നും കാണുന്ന വ്യക്തി സഹോദര. നിന്റെ ഭാര്യ.
ഹൂ ആർ ദ നെക്സ്റ്റ് ക്ലോസസ്റ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
ഏറ്റവും അടുത്തതായിട്ട് വരുന്ന അടുപ്പമുള്ള സഹോദരി സഹോദരന്മാരാണ്?
നോട്ട് സംബഡി ഇൻ സം അദർ ചർച്ച്, ദ വൺസ് ഇൻ യുവർ ചർച്ച്.
മറ്റേതെങ്കിലും സ്ഥലത്തെ സഭയിലുള്ള വ്യക്തികളല്ല, നിങ്ങളുടെ പ്രാദേശിക സഭയിൽ നിങ്ങളോടൊപ്പമുള്ള സഹോദരങ്ങളാണ്.
യുവർ ഫെലോ എൽഡേഴ്സ്.
നിങ്ങളൊരു മൂപ്പനാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുമൂപ്പന്മാർ അവരാണ് നിങ്ങളുടെ സഹോദരൻ. നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്കെതിരായിട്ട് നിങ്ങൾ കോപം സൂക്ഷിക്കുന്നുണ്ടോ?
യു മേ തിങ്ക് യുവർ സച്ച് എ സ്പിരിച്വൽ മാൻ, യു ഹാവ് ഓൾറെഡി ടേക്കൻ സ്റ്റെപ്പ് വൺ ടു ഹെവൻ.
നിങ്ങൾക്കതൊന്നുണ്ടാകും, നിങ്ങൾ വളരെ ആത്മീയനായിരിക്കുന്ന ഒരു സഹോദരനാണെന്നെങ്കിലും ഞാൻ മുന്നറിയിപ്പ് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ കോപം കൈകാര്യം ചെയ്യപ്പെടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള ഒന്നാമത്തെ ചൂട് വെച്ചു കഴിഞ്ഞു.
ദ ഗ്രേറ്റ് ഡേഞ്ചർ ഈസ് ഓഫ് കീപ്പിംഗ് ദിസ് ഇൻ യുവർ ഹാർട്ട് ഈസ്,
ഇത് ഹൃദയത്തിൽ ഇങ്ങനെ താലോലിച്ച് സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള വലിയ അപകടം എന്താണെന്നറിയാം.
ദ ഹാർട്ട് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ.
ഹൃദയം എന്ന് പറയുന്ന ഒരു പ്രഷർ കുക്കർ പോലാണ്.
ഇഫ് യു കീപ് ഇറ്റ് ദേർ, ദ സേഫ്റ്റി വാൽവ് വിൽ എക്സ്പ്ലോഡ് വൺ ഡേ ആൻഡ് ഫ്ലൈ ഔട്ട്.
അത് തണുപ്പിക്കാതെ, അത് ഇല്ലായ്മ ചെയ്യാതെ ഉള്ളിൽ ഇങ്ങനെ അത് സൂക്ഷിച്ചാല് എന്നും അങ്ങനെ ഇരിക്കുകയല്ല, കുറെ കഴിയുമ്പോൾ പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൽവ് തെറിപ്പിച്ചുകൊണ്ട് ആവി വെളിയിൽ വരുന്നതുപോലെ കോപം വെളിയിൽ വരും.
ഇറ്റ് കം ഔട്ട് ത്രൂ യുവർ ടങ് ഇൻ വൺ സെന്റൻസ്. ദാറ്റ്സ് ഓൾ.
നിങ്ങളുടെ അധരം ആകുന്ന സേഫ്റ്റി വാൽവിലൂടെ അത് വെളിയിൽ വരും. എപ്പോഴെങ്കിലും ഒരു വാചകമായിരിക്കാം നിങ്ങൾ പറയുന്നത്.
ഇറ്റ് മേ നോട്ട് ബി എ സെന്റൻസ്, ഇറ്റ് മേ ബി റാക്ക വൺ വേർഡ്.
അതൊരു മുഴുവൻ വാചകമൊന്നും ആകണമെന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ നിസ്സാര എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ?
ഇൻ യുവർ ലാംഗ്വേജ് ഇറ്റ് മേ ബി സംതിങ് ഔട്ട്.
ആ ചിലപ്പോൾ മലയാളത്തിൽ നമ്മൾ കോപം,
യു നോ, വാട്ട് എവർ യു കംസ് മോസ്റ്റ് ക്വിക്ലി ടു യു വെൻ യു ഗെറ്റ് ആംഗ്രി.
നല്ലപോലെ കരച്ചലായിട്ട് ഒരാളോട് കോപിക്കുന്നവരുടെ നമ്മൾ ഉടനെ ഭാര്യയോടാണെങ്കിൽ നിസ്സാരി എന്ന് വിളിക്കുമോ? ഇല്ല. അതിന് പകരം എന്തെങ്കിലും ഒരു പദമായിരിക്കും, ആ ഒറ്റ വാക്ക് മതി.
ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് റാക്ക, ടുഡേ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് ഇൻ യുവർ
ലാംഗ്വേജ്. അന്ന് അറാമിക് ഭാഷയിൽ റാക്ക എന്നാണ് എഴുതിയിരിക്കുന്നത്, നിസ്സാര എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഭാഷ നമ്മൾ വേറൊരു പദമായിരിക്കും ഉപയോഗിക്കുന്നത്.
സംതിങ് ദാറ്റ് യു നോ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് വാട്ട് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം യുവർ മൗത്ത്.
കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നമുക്കൊക്കെ അറിയാമല്ലോ, കോപം തിളച്ചു മറിഞ്ഞ് സേഫ്റ്റി വാലിലൂടെ വെളിയിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ, ആ പദങ്ങൾ
ഓരോരുത്തർക്കും
വ്യത്യസ്ത പദങ്ങളായിരിക്കും.
ഇൻസ്റ്റെഡ് ഓഫ് റാക്ക, റീഡ് ദാറ്റ് വേർഡ് ഓവർ ദേർ.
നിങ്ങൾ ഇവിടെ നിസ്സാര എന്ന് മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വായിൽ നിന്നും അപ്പം വരുന്ന ഒരു വാക്ക്, രണ്ട് വാക്ക് അല്ലെ, ഒരു വാചകം അതാണ്.
Till now you thought, oh, I have never used nisara.
അപ്പൊ നിങ്ങൾ ഇതുവരെ ഓർത്ത് ഈ വചനം വായിച്ചപ്പോഴൊക്കെ ഓർത്ത് കാണും, ഈ നിസ്സാര എന്നൊരിക്കലും ഞാൻ കോപിച്ചപ്പോ എന്റെ ഭാര്യയോടോ കൂട്ടുസഹോദരനോടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാന് തകരാറില്ലാത്ത.
അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ് ഓഫ് സ്ക്രിപ്ചർ.
ആ ദൈവവചനത്തിന്റെ ആത്മാവ് നാം ഉൾക്കൊള്ളണം.
ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ്.
രണ്ടാമത്തെ പടി വെച്ച്
വൺസ് ഇറ്റ് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്, യു ഹാവ് ഓൾറെഡി ടേക്കൻ സ്റ്റെപ്പ് ടു.
ആ നിലയിൽ നാം കോപിച്ച് ആ വാക്കുകൾ നമ്മുടെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചൂട് വെച്ചു കഴിഞ്ഞു.
And you know how it is with many people who get angry.
കോപിഷ്ടരാകുന്ന മിക്കവരുടെയും കാര്യത്തിൽ അടുത്ത ചൂട് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
They said something.
അവര് എന്തെങ്കിലും കാര്യങ്ങൾ കോപത്തിൽ പറഞ്ഞു.
And they go away.
അവര് ആ വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു.
But the pressure cooker is still boiling.
ആ പ്രഷർ കുക്കർ അതുകൊണ്ടും അടങ്ങുന്നില്ല, തണുത്തിട്ടില്ല.
The safety valve is blown, the food is on the roof.
ആ പ്രഷർ കുക്കറിന്റെ safety valve തകരുമ്പോഴുള്ള അനുഭവം സഹോദരിമാർക്ക് അറിയാമല്ലോ. ഭക്ഷണം മുഴുവൻ തെറിച്ച് സാമ്പാറൊക്കെ ഇപ്പൊ മേൽക്കൂരയിലാണ്. ചിത്രപ്പണികള്
still haven't turned off the stove.
ആ അപ്പോഴെങ്കിലും വന്ന തീയൊന്ന് അണയ്ക്കണ്ടേ? അത് ചെയ്തിട്ടില്ല, സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
Go back and it's still boiling.
അവര് ഈ വാക്കുകളൊക്കെ പറഞ്ഞേച്ച് തിരിച്ചൊന്ന് പോയെങ്കിലും അകം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
After 5 minutes they feel, I haven't told that person enough. I have to come back.
5 minutes poi onnu shaanthamaganokke shramichu eda chavinte flame off cheyyade pashi appalo avarku ullil telichu mariyunnond parayana njan aa paranja vaakku kobathil adu poraadana.
Something else has come to my mind, a stronger word.
Aa vaakkukka verum simple vaakkal aanu, ichirude kattiyaaya vaakku paranjale avarku manasilaagum.
Otherwise they will not learn a lesson.
Allennu varil avanu manasilagathilla ee lelithamaya padam onnum paranjal ee kootu savaru.
I go back.
അതുകൊണ്ട് ഞാൻ
സേ വൺ മോർ
പിന്നെയും പോയിട്ട് ഒരു വാക്കുകൂടെ കട്ടിയായ ഒരു പദപ്രയോഗം അങ്ങ് നടത്തി.
തേർഡ് സ്റ്റെപ്പ് ടു ഹെൽ.
ആ മൂന്നാമത്തെ ചുവടും വെച്ച് കഴിഞ്ഞു.
ജീസസ് സെഡ് യു വിൽ ബി ഗിൽറ്റി ടു ഗോ ടു ഹെൽ ആഫ്റ്റർ ദാറ്റ്. സീ ദാറ്റ്, സീ ഇൻ യുവർ ബൈബിൾ.
കർത്താവ് പറഞ്ഞ വാക്ക് അഞ്ചാം അധ്യായത്തിന്റെ ആ 22-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അത് നരകമാണ്.
Today so many people argue about different versions of the Bible, which is the right one.
പലരും ഇന്ന് വ്യത്യസ്തമായിരിക്കുന്ന ബൈബിൾ പരിഭാഷകളെ കുറിച്ചൊക്കെ തർക്കിക്കാറുണ്ട്, ഏതാ ശരിയായിട്ടുള്ളത്. ഞാൻ പറയാം, ഏത് പരിഭാഷ ഏത് ഭാഷയിലും വായിച്ചുകൊള്ളുക, അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് നരകത്തിൽ പോകുന്നത്
തന്നെയാണ്.
ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് ഇയാൾ എന്നാ
ചെയ്യുന്നത്?
അത് കഴിഞ്ഞതിന് ശേഷവും ഈ വ്യക്തി വിചാരിക്കുന്നത് വളരെ ആത്മീയനാണ്.
He comes to the altar to offer something to his God.
ആ വ്യക്തി
കയ്യനെ
ഹാബിലിനെ പോലെ തന്നെ അവരുടെ വംശത്തിന് വംശനാശം വന്നിട്ടില്ലല്ലോ, അർപ്പിക്കാനായിട്ട് യാഗം കഴിക്കാൻ.
And there the Lord says, God will not accept your offering.
അപ്പോൾ യാഗം കഴിക്കാൻ വരുന്ന ആ സന്ദർഭത്തിൽ ദൈവം അവനെ ഓർപ്പിക്കുകയാണ്, നിന്റെ വഴിപാട് ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല.
It is not because something is wrong with the offering.
നീ കൊണ്ടുവന്ന വഴിപാടിന് എന്തെങ്കിലും തകരാറുള്ളതുകൊണ്ടല്ല.
The Lord did not have respect to the man who was bringing the offering.
ദൈവം കയ്യനിൽ പ്രസാദിച്ചില്ല എന്ന് ആദ്യമേ എഴുതി വെച്ചിരിക്കുന്ന പോലെ നീ ഏതൊരു യാഗവസ്തു കൊണ്ടുവന്നിരിക്കുന്നു അതിന് തകരാറില്ല, പക്ഷെ നിന്നിൽ എനിക്കിപ്പോൾ പ്രസാദമില്ല.
That is in the beginning of the Old Testament and it is here in the beginning of the New Testament.
പഴയ നിയമത്തിന്റെ തുടക്കത്തിൽ നാം ഈ ഒരു പ്രമാണം കണ്ടെന്ന് വരികയില്ല. പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കർത്താവ് ഇതേ പ്രമാണം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്.
If you put money into the offering box when you have got something bitter in your heart against somebody.
ആരോടെങ്കിലും നിന്റെ ഹൃദയത്തിൽ കയ്പ് കോപം സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സഭയുടെ കാണിക്കപ്പെട്ടിയിൽ നിങ്ങൾ നിങ്ങളുടെ വഴിപാടിടുകയാണെങ്കിൽ
you might as well put that money into the toilet and flush it down.
നിങ്ങൾ ആ പണം സ്തോത്രകാഴ്ചപ്പെട്ടിയിൽ ഇടുന്നതിന് പകരം നിങ്ങളത് കക്കൂസിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുന്നതാണ്.
It's just as good. God will not accept it.
ദൈവത്തിന് അത് സ്വീകാര്യമല്ല. നിങ്ങൾ ആ പണം പാഴാക്കി.
You come and pray a prayer, God will not accept it.
നിങ്ങൾ ഈ മനോഭാവത്തോടെ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കർത്താവ്
The Lord does not have respect for you. He does not have respect for your offering.
നിങ്ങളെ കർത്താവിന് സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ അർപ്പിക്കുന്നത് നല്ലതാണെങ്കിലും ദൈവം സ്വീകരിക്കും.
Even if you bring the blood of the lamb.
ആടിൻകുട്ടിയുടെ രക്തവുമായി നിങ്ങൾ വന്നാലും കർത്താവ് അത് സ്വീകരിക്കും.
If Cain had brought the blood of the lamb, God would not have accepted.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കയ്യന് തന്റെ അനുജനെ പോലെ ആടിന്റെ രക്തവുമായി വന്നിരുന്നെങ്കിൽ ദൈവം അവനെ സ്വീകരിക്കുമെന്ന്?
Because God did not have respect for the man.
കാരണം അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവം ആ മനുഷ്യനിൽ കയ്യനിൽ പ്രസാദിച്ചു.
Genesis 4.
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിങ്ങളത് കണ്ടോ?
Accepted Abel and therefore he accepted his offering.
4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് യഹോവ ഹാബേലിൽ പ്രസാദിച്ചു അതുകൊണ്ട് അവന്റെ വഴിപാട്.
And the Lord did not accept Cain, verse 5. And therefore he did not accept his offering.
അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു ദൈവം കയ്യനിൽ പ്രസാദിച്ചില്ല അതുകൊണ്ട് അവന്റെ വഴിപാടും സ്വീകാര്യമായില്ല.
Man looks at the offering, God looks at the heart.
മനുഷ്യൻ വഴിപാട് കാണുമ്പോൾ ദൈവം ഹൃദയം കാണുന്നു.
Man says, "Oh, what a big offering he has brought."
കാണുന്ന വഴിപാട് കാണുന്നവര് അത്ഭുതപ്പെട്ട് പറയും എത്ര വലിയ വിലപിടിപ്പുള്ള ഒരു വഴിപാടാണ് കൊണ്ടുവന്നത്.
You remember that poor widow who brought only 2 paisa and put it in the box?
ദൈവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ 2 കാശിട്ട വിധവയെ നിങ്ങൾ ഓർക്കുന്നില്ലേ?
Who was impressed with that?
ആ 2 കാശ് കണ്ട മറ്റാർക്കെങ്കിലും മതിപ്പ് തോന്നിയോ?
Which treasurer of any church will be impressed by somebody putting 2 paisa into the offering box?
ഏത് സഭയിലെ ട്രഷറാരനാണ് ഈ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സഹോദരി 2 പൈസ ഇപ്പൊ കാണാനില്ല, 2 പൈസ ഇട്ടാൽ ഒരു മതിപ്പ് തോന്നുന്നത്? കൊള്ളാമെന്ന് ആര് പറയും?
Do you know what Jesus said there?
എന്നാൽ അത് ശ്രദ്ധിച്ച് യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
ഹാവ് യു റെഡ് ഇറ്റ് കെയർഫുള്ളി?
നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ടുണ്ടോ?
ഹാവ് യു റെഡ് ദ ബൈബിൾ കെയർഫുള്ളി? ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്.
നിങ്ങൾ ആ സംഭവം ഇന്നുമ്പ് വായിച്ചിട്ടുണ്ട്?
മാർക്ക് 12
ശ്രദ്ധിച്ചാണോ വായിച്ചെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്.
വേഴ്സ് 42.
12-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു.
Jesus, verse 41, was sitting down opposite the treasury and was observing how the multitude were putting in their money.
41st വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു സ്ത്രീഭണ്ഡാരത്തിന്റെ എതിരെ ഇരുന്ന് പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു എന്ന്.
Does Jesus sit in front of the offering box today?
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അന്ന് ദേവാലയത്തിന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന പോലെ യേശു സ്തോത്രാഴ്ചപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പാവനെ കാണാൻ പറ്റുമോ?
What do you think?
എന്ത് തോന്നുന്നു, യേശു അവിടെങ്ങാണ് ഇരിക്കുമോ?
He's the same yesterday, today, and forever. He sits there even today.
ഇന്നലെയും ഇന്നും നാളെയും അവന് മാറ്റമൊന്നുമില്ലെങ്കിൽ, അന്ന് അവൻ അവിടെ ഇരുന്നെങ്കിൽ ഇന്നും അവന്റെ കണ്ണുകൾ അവിടെ ഉണ്ട്.
But read carefully.
എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക,
the church treasurer is observing how much you put in. It says here Jesus was observing how you put in.
ആ സഭയിലെ ട്രഷറർ നോക്കിയത് ഓരോരുത്തരും എന്തുമാത്രം ഇടുന്ന ഉള്ളതായിരുന്നു. പക്ഷെ യേശു അതല്ല ശ്രദ്ധിച്ചത്, ഇടുന്ന ആളിന്റെ ഉള്ളിലേക്കാണ് യേശു നോക്കിയത്.
He was observing how, not how much, how the people were putting their money.
മലയാളത്തിലെ ആ ആശയം വ്യക്തമായിട്ടില്ല, പക്ഷേ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പുരുഷാരം ഭണ്ഡാരത്തിൽ ഏതു മനോഭാവത്തോടെ പണമിടുന്നു എന്ന് യേശു നോക്കിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു.
Many rich people were putting in large sums.
ധനവാന്മാർ പലരും വളരെ വലിയ തുകകൾ ഭണ്ഡാരത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അത് കണ്ടു.
One widow put two pies.
എന്നാൽ ആ കൂട്ടത്തിൽ അതിനിടയിൽ ഒരു ദരിദ്രയായ വിധവ ഒരു രണ്ട് കാശിന് തുല്യമായ ഒരു പൈസ.
Jesus called his disciples.
യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് കാണിക്കുക.
So excited.
കർത്താവിന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ആവേശമായി.
Imagine being excited when you see somebody put two coins into the box.
രണ്ട് കാശ് സോദരാഴ്ച പെട്ടിയിൽ ഒരു സഹോദരി കൊണ്ടുവന്ന് ഇട്ടപ്പം ഈ ഭയങ്കര ആവേശം കൊള്ളുന്ന യേശുവിനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കി.
I was in a public meeting once.
ഒരിക്കൽ ഞാനൊരു ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു.
And the treasurer got up to speak.
ആ യോഗത്തിന്റെ പണസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സഹോദരൻ സംസാരിക്കാൻ എഴുന്നേറ്റു.
He said, today we want a silent offering.
അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു നിശബ്ദ സ്തോത്രാഴ്ചയാണ് നാം പ്രതീക്ഷിക്കുന്നത്.
I said, this is amazing. This guy's like me. You're not going to take an offering here.
എനിക്കപ്പം വലിയ ആവേശം എന്റെ ഉള്ളിൽ തോന്നി, കാരണം ഞാനത് ശരിക്കും മനസ്സിലാക്കിയില്ല. അപ്പൊ ഞാനോട് എന്റെ കൂട്ട് തന്നെയായിരിക്കും ഈ സഹോദരനും, കാരണം ഇവിടെ ഓഫറിംഗ് എടുക്കത്തില്ലായിരിക്കും, കാരണം നിശബ്ദം.
Then he explained.
അദ്ദേഹം ഇനി നിശബ്ദ സ്തോത്രാഴ്ച എന്താന്നുള്ളത് വിശദീകരിച്ചു.
He said, we don't want to hear any coins. We want to hear only notes.
അദ്ദേഹം പറഞ്ഞത്, ഈ സ്തോത്രാഴ്ച പാത്രമുണ്ടല്ലോ, അത് ഏതെങ്കിലും ലോഹം കൊണ്ടുണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഈ ലോഹത്തേലോട്ട് ഒരു 10 പൈസ നാണയം വീണ എങ്ങനെ ഇരിക്കും? ശബ്ദം കേൾക്കുമല്ലോ, ശബ്ദം ഒന്നും കേൾക്കാൻ പാടില്ല, അത്തരം സ്തോത്രാഴ്ച ഇട്ടാൽ മതിയെന്ന്
പറഞ്ഞതിന്റെ അർത്ഥം.
ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞുപോയി, പിശാജ് എന്തും മിടുക്കനാണെന്നോ, എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളാണെന്നറിയാമോ, ആശയങ്ങളാണ് അവൻ മനസ്സിന്റെ മനസ്സിൽ
കൊടുക്കുന്നത്.
അതുകൊണ്ട് അന്നത്തെ മീറ്റിംഗിൽ എല്ലാവരും നിശബ്ദമായ
സ്തോത്രാഴ്ചയായിരുന്നു.
അപ്പോൾ യേശുവിന്റെ കാലത്തും ഞാൻ വിചാരിക്കുന്നു രക്ഷകാർ ഇതൊന്നും പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് അറിയാമായിരുന്നു, പണക്കാരെല്ലാം കൊണ്ടുവന്ന് നിശബ്ദ സ്തോത്രാഴ്ച ഇട്ടു. കടലാസ് നോട്ടിലിട്ട് ശബ്ദം
കേൾക്കത്തില്ലല്ലോ.
എന്നാൽ ഒരു സാധുവായ വിധവ ശബ്ദമുള്ള സ്തോത്രാഴ്ച ഇട്ടു,
ശബ്ദരഹിതമല്ല.
ഓ, യേശുവിന്റെ മനസ്സിന് ആവേശം കൊള്ളിച്ച കാഴ്ച ഇതായിരുന്നു അവളുടെ ഈ മനോഭാവം.
Did the Lord look at the offering or the widow's heart?
നിങ്ങൾ പറഞ്ഞാട്ടെ, ഈ ഇട്ട തുകയുടെ വലിപ്പമോ ഈ നാണയങ്ങളുടെ സൗന്ദര്യമാണോ യേശു നോക്കിയത്? അതോ അവളുടെ ഹൃദയമായിരുന്നു?
What do you look at?
നിങ്ങൾ എന്താ നോക്കുന്നത്?
And then Jesus said this.
അതിനുശേഷം തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ വാക്കുകൾ 43rd വാക്യത്തിൽ ശ്രദ്ധിക്കുക.
This widow has put in more than all the money which is already in the box.
ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
You take all that money in the box and it counted for nothing before God. This widow's two coins.
കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, ആ ഭണ്ഡാരപ്പെട്ടിയിലെ സ്തോത്രാഴ്ചപ്പെട്ടിയിൽ വീണതായിരിക്കുന്ന ഭീമമായിരിക്കുന്ന ധനികരുടെ എല്ലാം കൂടെ കൂട്ടിയാൽ അതിനേക്കാൾ അധികമാണ് ദരിദ്രയായ വിധവയിട്ട ഈ രണ്ട് കാശ്.
In the Old Testament, the glory was in quantity.
പഴയ നിയമകാലത്ത് മഹത്വം എന്ന് പറയുന്നത് വലിപ്പത്തിലായിരുന്നു.
Big temple.
വലിയ ഭീമാകാരമായിരിക്കുന്ന ദൈവാലയം.
The glory of Solomon was so great that it says there were no king on earth like him.
ശലോമോന്റെ മഹത്വം ലോകത്തിലെ മറ്റ് ഏത് രാജാക്കന്മാരുടെ ഏതിലും വലുതായിരുന്നു എന്ന് നാം വായിക്കുന്നു.
But when the son of God came,
എന്നാൽ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷനായപ്പോൾ,
this temple was a cattle shed.
അവന്റെ ആലയം ഒരു കന്നുകാലി തൊഴുത്തായിരുന്നു.
Very different in the New Testament.
പുതിയ നിയമം തുടങ്ങുമ്പോൾ സംഗതികൾ തലകീഴെ മറിയുകയാണ്.
Not in that external glory.
ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യത്തിലോ മോടിയിലോ മഹത്വത്തിലോ അല്ല ദൈവമഹത്വം വെളിപ്പെടുന്നത്.
It is the person.
അത് വ്യക്തികളിലാണ്, അകത്തുള്ള കാര്യമാണ്.
Let me ask you.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ.
When people pray in the meeting.
മീറ്റിംഗുകളിൽ പരസ്യമായി ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ,
are you impressed by a loud prayer?
നിങ്ങൾ ഉച്ചത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശമുണ്ടോ?
Long prayer.
അതോ ദീർഘമായി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അതോ നിങ്ങളെയൊക്കെ ഇളക്കുന്ന ആവേശം കൊള്ളിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹല്ലേലുകയും ഒത്തിരി ആമേനും പ്രാർത്ഥിക്കുന്ന ആളും കേൾവിക്കാരും പറയുന്ന ഒരു പ്രാർത്ഥനയാണോ നല്ല പ്രാർത്ഥന?
യു ആർ സ്റ്റിൽ ഹ്യൂമൻ.
അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നാം കരുതുന്നെങ്കിൽ ഇപ്പോഴും നാം തികച്ചും മാനുഷികമായ നിലയിൽ മാത്രം ചിന്തിക്കുന്നു.
When I was young and ignorant and a stupid believer, I was also impressed by these things.
ഞാൻ അജ്ഞനായ പോഷത്വം നിറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ഞാനും അങ്ങനെയൊക്കെ കരുതി പ്രിയപ്പെട്ടവരെ.
But no more.
എന്നാൽ കുറെ നാളായിട്ട് എനിക്ക് ആ ധാരണകളൊക്കെ ദൈവം മാറ്റിത്തന്നു.
I have seen that God looks at the heart.
ഞാനൊരു സത്യം കണ്ടെത്തി, എന്റെ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു.
He's not even listening to the prayer, he's listening to the heart.
എന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ പോലും അല്ല അവിടെ ശ്രദ്ധിക്കുന്നത്. ഏതൊരു ഹൃദയത്തിൽ നിന്ന് ഏതൊരു മനോഭാവത്തോടെ ഈ വാക്കുകൾ വെളിയിൽ വരുന്നു എന്നുള്ളതാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്.
Many people can make impressive prayers.
മറ്റുള്ളവരെ വളരെയധികം സ്വാധീനിക്കാൻ അല്ലെങ്കിൽ നല്ല അഭിപ്രായമുണ്ടാക്കുന്ന പ്രാർത്ഥന വേണേ പ്രാർത്ഥിക്കാം.
90% of believers when they pray to impress the congregation, not to God.
90% വിശ്വാസികളും പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ കേൾവിക്കാരെ അവരുടെ മനസ്സിൽ മതിപ്പുളവാക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ ഹൃദയത്തിലേക്കല്ല അവർ
പ്രാർത്ഥിക്കുന്നത്.
പരസ്യമായി ഞാനും പ്രാർത്ഥിക്കുവാൻ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സമയത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കർത്താവ് ആ വിഷയത്തിൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, പരസ്യമായി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ പുറകിൽ ഇങ്ങനെയുള്ള
ചിന്തകളുണ്ടോ?
കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക.
ഐ ഹാവ് ടു ഷട്ട് ഔട്ട് പീപ്പിൾ when I pray.
അത് രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പരസ്യമായി ഞാൻ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവരുടെ എല്ലാം സാന്നിധ്യത്തെ അടച്ചു കളയുന്ന ഞാനും ദൈവം മാത്രമുള്ളവരിടത്തേക്ക് വരണം.
Even if I'm praying with 1,000 people.
അതിന്റെ അർത്ഥം 1,000 പേരുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാലും
shut them out.
ഞാൻ എന്റെ അവരെയെല്ലാം ഞാൻ അടച്ച് എന്റേതായിരിക്കുന്ന ഒരു ലോകത്തിലാണ്.
ഐ ഡു നോട്ട് ഹിയർ വെദർ ദേ ആർ സേയിങ് എൻ ആമീൻ ഓർ എ ഹല്ലേലൂയ ടു മൈ പ്രെയർ.
ഈ 1,000 പേരിൽ ആരെങ്കിലുമോ എല്ലാവരും കൂടെയോ ആമേനോ ഹല്ലേലൂയയോ പറയുന്നോ ഇല്ലയോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ ചെവികൾ അതിനെല്ലാം അടഞ്ഞിരിക്കുകയാണ്.
You get excited when somebody says an amen or a hallelujah to your prayer.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞ് ആരെങ്കിലും ആമേൻ പറയുകയോ ഒരു ഹല്ലേലൂയ പറയുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ ആവേശം കൊള്ളുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്?
യു ആർ നോട്ട് ഷട്ട് ദം ഔട്ട്.
നിങ്ങൾ അറയിൽ കടന്ന് വാതിൽ അടച്ചിട്ട്
യു ആർ പ്രേയിങ് ഇൻ പബ്ലിക് ലൈക്ക് ദ ഹിപ്പോക്രിറ്റ്.
പരീശന്മാർ പ്രാർത്ഥിച്ച പോലെ, കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പരസ്യമായി
പ്രാർത്ഥിക്കും.
നിങ്ങൾ ഇത്രയും ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഒറ്റ മനുഷ്യജീവി പോലും ഒരു ആമേൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ അതിന്റെയും അർത്ഥം എന്താണ്?
ഓർ പീപ്പിൾ ആർ നോട്ട് എക്സൈറ്റഡ് ആൻഡ് സേ മേക്ക് സം നോയ്സ് വെൻ യു പ്രേ.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉടനെ ജനമൊന്ന് ഇളകുന്നില്ലെന്ന് വരിയില് നിങ്ങൾക്ക് മനസ്സിലൊരു നിരാശ തോന്നുന്നെങ്കിൽ
human beings and not to God.
Yetre adhiyam christyanigalu manushyarodu prarthichukondeyirikkunu devathodu prarthikkiyana nu
vicharikkunnu. That's why they pray, oh God, let your anointing come upon the meeting, and there is no anointing because God never heard that prayer.
Adugondana kathave ee janathinte mel ninde abhishekam varaname ennu സകല ശക്തിയോടും കൂടി പ്രാർത്ഥിച്ചാലും ഒരു അഭിഷേകവും വരുന്നില്ല. കാരണം ദൈവം കേട്ടെങ്കിലല്ലേ അഭിഷേകം അയക്കാൻ.
Haven't you been in meetings where you have heard the most fervent prayer and it was one of the most boring meetings you ever sat in? How did that happen?
നിങ്ങളുടെ ജീവിതത്തിലെ ചില ഓർമ്മകൾ നിങ്ങൾക്കില്ലേ? ഏറ്റവും എരിവുള്ള ശക്തിയുള്ള ആത്മാവിന്റെ തിളപ്പെന്നൊക്കെ തോന്നുന്ന ആ വചനം കൊണ്ട് ചിലർ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും വിരസമായ ഒരു മീറ്റിംഗ് ആയിട്ട് അത് തീർന്നത് എന്തുകൊണ്ടാണ്?
It was absolutely a dead meeting, boring.
അത് നിർജീവമായ വിരസമായ ഒരു മീറ്റിംഗ് ആയി നമുക്ക് അനുഭവപ്പെട്ടു.
The man who prayed that fervent prayer preached the message and it was boring to death.
ആ നിലയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച ആ സഹോദരനാണ് ദൈവവചനം പ്രസംഗിച്ചത്. വലിയ ആവേശത്തിലാണ് പ്രസംഗിച്ചത്. പക്ഷെ മീറ്റിംഗിന് ഇരുന്നവരൊക്കെ വിരസത അനുഭവപ്പെട്ടു.
Because the Lord did not have respect to the man.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ പ്രാർത്ഥിച്ച പ്രസംഗിച്ച വ്യക്തിയെ കർത്താവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല.
So he did not accept his offering.
അതുകൊണ്ട് തന്നെയാണ് അവന്റെ പ്രാർത്ഥനയാകുന്ന ദൈവവചന ശുശ്രൂഷയാകുന്ന വഴിപാട് കർത്താവിന് സ്വീകാര്യമായി തീരാൻ.
There was something in Cain's heart against his brother even before this offering time.
ദൈവത്തിന്റെ അംഗീകാരത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ കയീന്റെ ഹൃദയത്തിൽ തന്റെ സഹോദരനായിരിക്കുന്ന അനുജന് നേരെ ശരിയല്ലാത്ത എന്തൊക്കെയോ ചിന്തകളുണ്ടായിരുന്നു.
I've seen this in some families.
ചില കുടുംബങ്ങളിൽ ഞാൻ ഈ സത്യം കണ്ടിട്ടുണ്ട്.
One person has got a jealousy against his elder or younger brother or sister.
ഒരു വ്യക്തിക്ക് അവന്റെ മൂത്ത സഹോദരനോടോ ഇളയ വ്യക്തിയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസൂയയുടെ ചിന്തയുണ്ട്.
It says Joseph's brothers were all jealous of him.
ഉൽപ്പത്തി പുസ്തകത്തിൽ തുടർന്ന് നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ടല്ലോ ജോസഫിന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ
തോന്നിയത്.
ഒരുപക്ഷെങ്കിൽ മാതാപിതാക്കന്മാർ ഏതെങ്കിലും ഒരു കുട്ടിയെ വിവേകമില്ലാതെ പ്രശംസിച്ച്
സംസാരിച്ചിരിക്കുക.
മറ്റേ കുട്ടി അത്
കേൾക്കാനിടയായി.
ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു മാതാപിതാക്കന്മാരായ ആദമും ഹവ്വയും കയ്യനെ കുറിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഹാബേലിനെ കുറിച്ച് ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കാണും. കയ്യിൽ അത് കേൾക്കാൻ ഇടയായി
കാണും.
അതിന്റെ ഫലമായിട്ട് തന്റെ സഹോദരനോട് തെറ്റായ ഒരു മനോഭാവം
ഉടലെടുത്തു.
ആ മനോഭാവത്തോടുകൂടി കയ്യിനെ പോലുള്ളവർ ഒരു 10,000 ആടുമായിട്ട് യാഗത്തിന് വന്നാലും ദൈവത്തിന് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ആബേലിന്റെ വഴിപാടിന്മേൽ ദൈവം തന്റെ അംഗീകാരത്തിന്റെ അടയാളമായിരിക്കുന്ന സ്വർഗീയ
ആജ്ഞയായി.
അങ്ങനെയാണ് കയ്യിന് മനസ്സിലായത് അവന്റെ സഹോദരന്റെ വഴിപാട് ദൈവം
സ്വീകരിച്ചു.
എന്റെ വഴിപാടിന്മേൽ അങ്ങനെ ഉണ്ടായില്ല, അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെയാ അത് മനസ്സിലാകുന്നത്?
That happened on Mount Carmel too.
കർമേൽ പർവ്വതത്തിന്റെ മുകളിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ സംഭവം
ആവർത്തിക്കുന്നു.
ബാലിന്റെ പ്രവാചകന്മാരുടെ യാഗപീഠത്തിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി കണ്ടില്ല.
Fire fell on Elijah's offering.
എന്നാൽ ഏലിയാവിന്റെ യാഗവസ്തുവിന്റെ മേല് സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി ഇറങ്ങി അതിനെ
ദഹിപ്പിച്ചു. You were there that day.
ആ ദിവസം നിങ്ങൾ അവിടെ അതിന് സാക്ഷികളായി ഉണ്ടായിരുന്നെങ്കിൽ.
You would have seen the prophets of Baal more emotional than any Pentecostal meeting you have ever been to.
എനിക്കത് ഭാവനയിൽ കാണുവാൻ കഴിയും. ഇന്ന് നാം കാണുന്ന കാരിസ്മാറ്റിക് പെന്തക്കോസ്ത് എത്ര വലിയ സമ്മേളനത്തിൽ കാണുന്നതിലും വൈകാരികമായി വലിയ ശബ്ദത്തിൽ ഉച്ചത്തിലൊക്കെ അവരെ
ആരാധിക്കുകയായിരുന്നു.
മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പ്രാർത്ഥനാ യജ്ഞമായിരിക്കാം ഒരു കർമ്മേലിന്റെ മുകളിൽ അവർ
നടത്തിയത്.
അവർ ചാടുകയും നൃത്തം ചെയ്യുകയും അലറിക്കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു.
90% of Christians would have thought, boy, these people are really spiritual people. Look at the way they pray.
90% വിശ്വാസികളെ അവർക്ക് വിവേചനമില്ലാത്തതുകൊണ്ട് ചിന്തിച്ചു കാണും, ഇവരെ നോക്കിക്കേ എന്തൊരു ആത്മീയ ആരാധനയാണ്, എന്തൊരു സമർപ്പണമുള്ള
വ്യക്തികളാണ്.
ഇന്ന് അങ്ങനെയുള്ളതായിരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും വഞ്ചിക്കപ്പെടുന്നത് അങ്ങനെയാണ്.
You can't see like God sees because you see the outside. God looks at the heart.
ദൈവം കാണുന്ന പോലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല, ഹൃദയങ്ങളെയാണ് കർത്താവ് നോക്കുന്നത്.
Then Elijah prayed.
എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ,
He prayed so softly.
വളരെ മൃദുവായിരിക്കുന്ന ശബ്ദത്തിൽ ഏറ്റവും ലളിതമായ ഹ്രസ്വമായ പ്രാർത്ഥന.
You would have thought he belonged to the brethren assembly or something. He prays like a dead person.
നിങ്ങൾ പലരും വിചാരിച്ചേക്കും ആ പ്രാർത്ഥന കേട്ടാൽ ഇവനൊരു സാക്ഷാൽ ബ്രദറുകാരനാണ്, ഇവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ചൂടില്ല.
First of all, it's not long.
ഒന്നാമത്തെ കാരണം അത് ദീർഘമായ പ്രാർത്ഥനയല്ല.
He's not screaming at the loud of top of his voice.
മാത്രമല്ല അവന്റെ തൊണ്ടയുടെ മുഴുവൻ ഒച്ചയിലും ഒന്നും അവൻ വിളിച്ചു പോകുന്നില്ല പ്രാർത്ഥനയിൽ.
But the fire fell, and that's the important thing.
ഇത് പ്രധാനപ്പെട്ട കാര്യം അവന്റെ ആ ചെറിയ മൃദുവായ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങി എന്നുള്ളതാണ്.
Look for the anointing, brother.
പ്രിയപ്പെട്ട സഹോദര, അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
Not all these deceptive things like fervent prayers.
എരിവുള്ള പ്രാർത്ഥന ഇത്യാദി ബാഹ്യമായിരിക്കുന്ന നമ്മെ ചതിക്കുന്ന ലക്ഷണങ്ങൾ അടയാളങ്ങളല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത്.
Frequent hallelujahs in the middle of the message.
ആ സന്ദേശത്തിന്റെ ഇടയ്ക്ക് കൂടെ കൂടെ ഹാലലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്നുമല്ല.
I was in a meeting once where in one of the Gulf countries they had a question time.
ഗൾഫ് രാജ്യങ്ങളിലെ ഒരിടത്ത് ഒരിക്കൽ ഒരു മീറ്റിംഗിന്റെ സമയത്ത് ഇടവേളയിൽ ഇടയ്ക്ക് ഒരു ചോദ്യോത്തര സമയം
ഉണ്ടായിരുന്നു.
അത് കൂടുതലും മലയാളികളുള്ളതായിരിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. ഞാൻ ഈ പറയുന്ന ചോദ്യവും മലയാളികളിനെ വരത്തുള്ളൂ എന്നെനിക്ക് ഉറപ്പുമാണ്.
Why don't you say more hallelujahs in the middle of your message, Brother Jack?
അദ്ദേഹം ചോദിച്ചു, സഹോദര, ഈ താങ്കള് വചനം പ്രസംഗിക്കുന്ന സമയത്ത് ഈ ഹാലലൂയ കാര്യമായിട്ട് ഒന്നും പറഞ്ഞേ കേൾക്കുന്നില്ല.
പെന്തിക്കോസ്റ്റിലെ
മറ്റ് പ്രസംഗകര് പറയുന്ന പോലെ ഹാലലൂയയ്ക്ക് തീരെ പഞ്ഞമാണല്ലോ താങ്കളുടെ പ്രസംഗത്തില്.
I said I have so little time to say what I want to say that I can't waste my time saying hallelujahs in between.
അതിന് ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് പറയാൻ അത്രയധികം കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ഹാലലൂയ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും സമയം കുറയും, അതുകൊണ്ടാണ് ഞാൻ ഹാലലൂയ പറയാത്തത്.
And I said people have to think what to say next. They have to say a few hallelujahs while they are thinking what to say next.
ഞാൻ ഇതും കൂടെ പറഞ്ഞു, കാര്യമായിട്ടൊന്നും അധികം പറയാനില്ലാത്തവർക്ക് ഒരു വാചകമോ രണ്ടു വാചകമോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കാനൊരു ഇടവേള വേണം. അതിനവർ ചിലപ്പോൾ ഒരു മൂന്നാല് ഹാലലൂയ അങ്ങ് പറയും, എനിക്ക് അതിന്റെ ആവശ്യമില്ല.
And thirdly, I said, I follow Jesus who never said hallelujah in the midst of any of his sermons.
മൂന്നാമത്തെ കാര്യം, ഞാൻ യേശുവിനെ അനുഗമിപ്പാൻ പ്രസംഗത്തിലും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. യേശുവിന്റെ പ്രസംഗ മധ്യേ ഒറ്റ പ്രാവശ്യം പോലും ഹാലലൂയ പറഞ്ഞതായിട്ട് വായിക്കുന്നില്ല.
And according to you, I said, Jesus was the most unspiritual preacher because he never said hallelujah.
അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ അഭിപ്രായത്തില് യേശു ഏറ്റവും അനാത്മീയനായിരിക്കുന്ന പ്രസംഗിയായിരുന്നു, കാരണം അവൻ ഹല്ലേലൂയ ഒന്നും പറഞ്ഞില്ല.
Do you know the number of things foolish Christians are excited by?
ക്രിസ്ത്യാനികൾ പോഷത്വത്തില് എത്രയോ കാര്യങ്ങളെ കുറിച്ചാണ് ആവേശം കൊള്ളുന്നത്.
It's the fire.
ദൈവത്തിന്റെ അഗ്നിയാണ് പ്രധാനപ്പെട്ട കാര്യം.
You read in Leviticus chapter 6, chapter 9.
ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരാം.
Leviticus chapter 9.
ലേവ്യ പുസ്തകം 9-ാം അധ്യായം.
They laid the offering on the altar, we read in verse 18 onwards.
18-ാമത്തെ വാക്യം മുതല് അവർ യാഗവസ്തു യാഗപീഠത്തിൽ അർപ്പിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു.
Verse 20, they placed the portions of the fat.
20-ാം വാക്യത്തിൽ അവർ മേദസ് നെഞ്ചുകണ്ണങ്ങളുടെ മേൽ വെച്ചു എന്ന് വായിക്കുന്നു.
Then Aaron lifted up his hands.
അതിനുശേഷം അഹരോൻ യഹോവയുടെ സന്നിധിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. 22-ാം വാക്യത്തിൽ അവൻ താഴെ ഇറങ്ങി.
And the glory of the Lord, verse 23, appeared to the people.
സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് അവർ പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും
പ്രത്യക്ഷമായി.
യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേദസ്സും ദഹിപ്പിച്ചു. ഇതിനുശേഷം തിരുവചനം നാം പഠിച്ചാൽ ഇതുപോലെ ഒരു കാര്യം ആവർത്തിക്കുന്നത് ശലോമോൻ പ്രാർത്ഥിച്ച സമയത്താണ് യാഗമർപ്പിച്ചപ്പോൾ അതിനുശേഷം ഏലിയാവിന്റെ കാലത്ത് ആവർത്തിച്ചു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന രംഗങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെടുന്നതാണ്. അഹരോന്റെ പുത്രന്മാര് ഈ കാര്യം കണ്ടപ്പം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അവർക്ക് തോന്നിയ ചിന്ത ഇതാണ്, ആളുകളെ ആവേശം കൊള്ളിക്കാൻ നല്ല പരിപാടിയാണല്ലോ.
Make that fire before the Lord, it says in verse 1.
അതുകൊണ്ട് അവരെ ധൂപകലശം എടുത്ത് അതിലെ തീയ രഹസ്യമായിട്ട് ഇട്ടു മറ്റാരും കാണാതെ അതിൽ ധൂപവർഗം ഇട്ടിട്ട് അവരെ യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തി.
To fool the people that, hey, fire came before when we offered also, not just when my father offered it.
ഞങ്ങളുടെ അപ്പന് യാഗം അർപ്പിച്ച സമയത്ത് അഹരോൻ പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ തീ വന്നു, അതുപോലെ ഞങ്ങൾക്കും അത് കഴിയുമെന്ന് അവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, യഹോവയുടെ സന്നിധിയിൽ അന്യ അഗ്നി, വിചിത്രമായ ഒരു അഗ്നി യഹോവയുടെ സന്നിധിയിൽ അവർ കൊണ്ടുവന്നു.
You know, wherever the true fire of God comes, there are hundreds and thousands of Nadabs and Abihus today who are trying to produce a false fire.
ഒരു കാര്യം നാം മറന്നു പോകരുത്, ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അഗ്നി എവിടെയൊക്കെ ഉണ്ടോ നൂറുകണക്കിന് നാദാബുമാരും അബിഹുമാരും അന്യ അഗ്നി അവിടെ കത്തിക്കുവാൻ നിശ്ചയമായി
ശ്രമിക്കും.
ലോകവ്യാപകമായിട്ട് ദൈവത്തിന്റേതല്ലാത്ത ഈ അന്യാഗ്നി ഇന്ന് കത്തപ്പെടുന്നു. തെറ്റായിരിക്കുന്ന വ്യാജമായിരിക്കുന്ന അത്ഭുതങ്ങൾ, വ്യാജമായ അന്യഭാഷകൾ, വഞ്ചനയുടെ വലിയ ഒരു ആത്മാവ്
വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിന്റെ യഥാർത്ഥ അഗ്നിയും അന്യാഗ്നിയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള വിവേചനം ദൈവമക്കളായ നമുക്ക് ലഭിക്കുന്നില്ലെന്ന് വരികിൽ നാം അപകടത്തിലാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട പ്രാരംഭ നാളുകളിലെ അനുഭവമാണ് ഇവിടെ നാം വായിക്കുന്നത്.
സോ വി റീഡ് ഇൻ വേഴ്സ് 2, ഫയർ കേം ഔട്ട് ഫ്രം ദ ലോർഡ് എ സെക്കൻഡ് ടൈം, ബട്ട് ദിസ് ടൈം നോട്ട് ടു കൺസ്യൂം ദ സാക്രിഫൈസ് ബട്ട് ടു കൺസ്യൂം നേദാബ് ആൻഡ് അബിഹു.
രണ്ടാമത്തെ വാക്യം നമുക്ക് ഭയമുളവാക്കേണ്ട കാര്യമാണ്. യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി അവർ കത്തിച്ചപ്പോൾ വീണ്ടും യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ യഥാർത്ഥ അഗ്നി വന്നു. പക്ഷേ യാഗവസ്തുവിനെ ദഹിപ്പിക്കുവാനല്ല, അന്യാഗ്നി അർപ്പിച്ചവരെ ദഹിപ്പിക്കുവാനാണ് അത് വന്നത്. പ്രാരംഭ നാളുകളില് ദൈവം പ്രവർത്തിക്കുന്നത് ഈ
വിധത്തിലാണ്.
ദൈവസഭയുടെ ആരംഭ നാളുകളിൽ അനന്യാസിനും സഫീറയ്ക്കും ഉണ്ടായതായിരിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് നാം ഓർക്കുന്നുണ്ട്.
May not have been literal fire, but it was a fire. It was a judgment.
ആക്ഷരികമായിട്ട് അഗ്നി അവരെ ദഹിപ്പിച്ചില്ല എന്നുള്ള സത്യമാണെങ്കിലും ദൈവത്തിന്റെ ന്യായവിധിയുടെ അഗ്നിയാണ് ഈ ദമ്പതിമാരുടെ അവസാനം വരുത്തിയത്.
Just because they pretended that they were wholehearted when they were not wholehearted.
അവർ സകലവും ദൈവത്തിന് അർപ്പിക്കാൻ മനസ്സില്ലാത്തവരായിരിക്കെ അങ്ങനെയുള്ളവരാണെന്നുള്ള ധാരണ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുവാൻ അവർ ശ്രമിച്ചതായിരുന്നു അവരുടെ വലിയ
പാപം. Ananias did not open his mouth.
അനന്യാസ് ഒരു വാക്കുപോലും വാതുറന്ന് സംസാരിച്ചില്ല.
സ്റ്റാൻഡിംഗ് ഇൻ ദ ക്യൂ കമ്മിങ് ആൻഡ് ഗിവിംഗ് ദി ഓഫറിംഗ്.
മറ്റു പലരും ആദിമസഭയിലെ വിശ്വാസികൾ അവരുടെ വസ്തുവകൾ വെച്ച് പണം അപ്പോസ്തലന്മാർക്ക് കൊടുക്കുവാൻ വരികയാണ്.
ആൻഡ് ഈച്ച് വൺ കംസ് ആൻഡ് ലീവ്സ് ദി മണി ആൻഡ് ഗോൾസ്.
ഓരോരുത്തരായി വന്നിട്ട് വഴിപാട്
അർപ്പിക്കുന്ന
അത് കൊണ്ടെന്ന് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വെച്ചിട്ട് അവർ പോവുകയാണ്. ആരും ഒന്നും
സംസാരിക്കുന്നില്ല.
അനന്യാസും ആ ക്യൂവിൽ അവന്റെ കയ്യിലുള്ള പണവുമായി
വരും.
അവനും പണം അവിടെ വെച്ചിട്ട് ശാന്തമായി അങ്ങ്
പോവുകയാണ്.
പത്രോസ് കർത്താവിന്റെ അഗ്നി ഉള്ളി കത്തിക്കൊണ്ടിരുന്നവൻ പറഞ്ഞു, സഹോദര ഒന്ന് നിൽക്കണേ, പോകാൻ
വരട്ടെ.
അതെന്നാ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇതെന്തൊരു
വിവേചനമാണ്!
അതിനാണ് ദൈവികമായ വിവേചനം, ആത്മീയ വിവേചനമെന്ന് പറയുന്നത്. ഒരു പ്രാദേശിക സഭയിൽ കർത്താവിന്റെ ജനത്തെ നടത്തുന്ന ഒരു മൂപ്പനായിരിക്കുവാൻ ഏറ്റവും അടിയന്തര ആവശ്യമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള
വിവേചനമാണ്.
വാതുറക്കാത്തവനെങ്കിലും അനന്യാസ് ആ മനോഭാവമുള്ള വ്യക്തിയെ തിരിച്ചറിയുവാൻ കഴിയുന്നവനായിരിക്കണം കർത്താവിന്റെ സഭയെ
നടത്തുന്നത്.
ഞാൻ പറയട്ടെ, ഒരു സഹോദരന്റെ സഹോദരിയുടെ മുഖത്ത് നോക്കി അവന്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അവന്റെ ഉള്ളിലുള്ള വ്യാജഭാവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നവരാണ് വിവേചനം.
Tragedy in our churches is that we don't have elders with such discernment.
നമ്മുടെ സഭകളിൽ ഉള്ളതായിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന കാര്യം ഇതാണ്, അത്തരത്തിലുള്ളതായിരിക്കുന്ന മൂപ്പന്മാർ നമ്മുടെ ഇടയിൽ.
And a whole lot of people who are going to be twofold children of hell are sitting in our churches today.
ഇരട്ടി നരകത്തിന് യോഗ്യരായിരിക്കുന്ന അനേകര് നമ്മുടെ സഭകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
Who have no interest in being disciples.
യേശുവിന്റെ ശിഷ്യരായിരിക്കുവാൻ അശേഷം താല്പര്യമില്ലാത്തവർ.
And they even get up and pray and speak.
അവര് മീറ്റിംഗുകളിൽ വന്ന് സംബന്ധിച്ച് നിശബ്ദമായി പോവുകയല്ല, മറിച്ച് അവർ മീറ്റിംഗുകളിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥ.
Why doesn't God smite them dead?
എന്തുകൊണ്ടാണ് ദൈവം അനന്യാസിനും സഫീറയ്ക്കും മരണശിക്ഷ വിധിച്ച ദൈവം എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കാത്തത്? എന്നോട് ഈ ചോദ്യവും ആരോ കുറെ നാൾ മുമ്പ് ചോദിച്ചു.
I said, because there might be hardly anybody left in our churches.
ഞാൻ അതിന് പറഞ്ഞ മറുപടി ഇതാണ്, ദൈവം തന്റെ ആരംഭ നാളുകളിലെ ആ രീതി മാറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മുടേതുൾപ്പെടെ മിക്ക സഭകളിലും കസേരകളെല്ലാം കാലിയായിരുന്നേനെ.
But God is patient.
എന്നാൽ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്.
Ananias and Sapphira, Ananias would have been an elder brother if he was in the church in Corinth.
കൊരിന്തിലെ സഭയിലായിരുന്നെങ്കിൽ അനന്യാസ് ഒരുപക്ഷെ ആ സഭയിലെ മൂപ്പനായിരുന്നേനെ.
Because he was 10 times better than all the others.
കാരണം ചുറ്റുപാടുമുള്ള ആളുകളെക്കാളും പതിന്മടങ്ങ് മെച്ചമായ പല ഗുണങ്ങളും അവനിലുണ്ടായിരുന്നു.
He sold his property, he gave 50% to God.
ആരെ നിർബന്ധിക്കാതെ കടുത്തിനു പിടിക്കാതെ അവന്റെ സ്വന്തം സ്ഥലം അവൻ വിറ്റ് അതിന്റെ 50% സഭയിൽ കൊണ്ടുവന്നവനാണ്.
How many people have you met in your life who sold their property and gave 50% of it to God?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്? അവർക്കുള്ള വസ്തുവകൾ മുഴുവനും കൂടെ വിറ്റിട്ട് അതിന്റെ നേർ പകുതി ദൈവത്തിന് കൊടുക്കാൻ കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്?
Ananias was like that.
അനന്യാസ് അങ്ങനെയുള്ള ഒരു സഹോദരനായിരുന്നു എന്നുള്ളത് മറക്കരുത്.
The problem was he was in the wrong church.
പ്രശ്നം അവിടെങ്ങുമല്ല ഇരിക്കുന്നത്, അവന് തെറ്റായ സഭയിലായി പോയി.
He came to a church where the fire of God was burning hot.
ദൈവത്തിന്റെ അഗ്നി ശക്തിയോടെ കത്തിക്കൊണ്ടിരുന്ന ഒരു സഭയിലാണ് അവൻ വന്ന് പെട്ടുപോയത്. എന്ത് ചെയ്യാം?
I have told people in our church in Bangalore.
ബാംഗ്ലൂരിലായിരിക്കുന്ന സഭയിലെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
I said, if you're not serious about following the Lord, I'm telling you, you're in danger sitting here.
ഞാൻ അവരോട് കൂടെ കൂടെ പറയാറുണ്ട്, കർത്താവിനെ ഹൃദയം വെച്ച് അനുഗമിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വരികില് ഇവിടെ തുടരുന്നത് അപകടമാണ്.
God has allowed many other churches to rise up so that you can sit comfortably and live a long life.
നമ്മുടെ പഠനത്തിൽ തന്നെ മറ്റ് നിരവധി സഭകൾ ഉടലെടുക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സഭയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത്രയും അപകടമില്ലാതെ തുടരാം. ദൈവത്തിന്റെ അഗ്നിയുടെ അടുത്ത് ആയിരിക്കും എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്.
What is the greater glory of the New Testament?
പുതിയ നിയമത്തിന്റെ വർദ്ധിച്ച മഹത്വം എന്ന് പറയുന്നത് എന്താണ്?
What is this fire now that we are to see? It's not a physical fire, we know that.
നമുക്കറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു അഗ്നിയല്ല നാം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ അഗ്നി?
The fire that fell on Abel's offering.
ആബേലിന്റെ യാഗത്തിന്റെ മേൽ.
The fire that fell on Moses and Aaron's offering.
മോശയുടെയും അഹരോന്റെയും യാഗത്തിൽ ദൈവം അയച്ച അഗ്നിയല്ല.
The fire that fell on Solomon's offering.
ശലോമോന് അർപ്പിച്ച യാഗത്തെ ദഹിപ്പിച്ച അഗ്നിയുമല്ല.
The fire that fell on Elijah's offering.
ഏലിയാവിന്റെ യാഗത്തെ ദഹിപ്പിച്ച സ്വർഗീയ അഗ്നി ആ നിലയിൽ നാം പ്രതീക്ഷിക്കുന്നു.
That was the glory of the old covenant.
പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം ആ നിലയിലാണ് വെളിപ്പെട്ടിരുന്നത്.
In the new covenant.
എന്നാൽ പുതിയ നിയമത്തിൽ
Haggai says, Haggai verse 9, the glory of this latter house will be greater than the glory of the former.
ഹഗ്ഗായി 2:9 വാക്യം നാം ശ്രദ്ധിച്ചോ, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും.
And Zechariah was going to prophesy after Haggai.
Haggai ki shesham pravachika.
I mean, there were co-workers immediately after.
Pravachakanaan avaru samagaligarayirunnu ennal Haggai-yude pravachanam theerna udaneyaanu Zechariah-inte shushrusha.
The other was
ഒരു മീറ്റിംഗിൽ ഒരു സഹോദരൻ സംസാരിച്ചിരുന്ന അടുത്ത ആൾ സംസാരിക്കുന്നത് പോലെ തുടർച്ചയായി രണ്ടാമത് സംസാരിച്ച പ്രവചിച്ച വ്യക്തിയാണ് സഖരിയാവ്. നമ്മുടെ മീറ്റിംഗിൽ പോലെ ആയിരുന്നില്ല, രണ്ടുപേരും പ്രവാചകരായിരുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ ഒന്നിലധികം പേരുള്ളതായിരിക്കുന്ന ഒരു സഭ, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അതിന്റെ സ്ഥാനത്ത് പല സഭകളിലും ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് അവരുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങളൊക്കെ വിളമ്പുകയാണ്. പല സമയത്തും സഹോദരങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ല.
അവരുടെ
ജീവിതത്തില് പ്രവചനത്തിന്റെ വരത്തിനു വേണ്ടി അവർ കൊതിച്ചിട്ടില്ല, ദൈവത്തോട്
ചോദിച്ചിട്ടില്ല.
പുതിയ നിയമസഭയിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിനാൽ നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം വിശ്വസിക്കാത്തവരാണവർ.
ആ
കാലഘട്ടത്തിൽ ഹഗ്ഗായും സഖരിയാവും ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി പ്രവചിക്കുന്നവരായിരുന്നു. ഹഗ്ഗായിക്ക് ശേഷം സഖരിയാവ് എഴുന്നേറ്റ് സംസാരിക്കുന്നു. ആ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം എന്താണെന്ന് അവൻ വിശദീകരിക്കുന്നു. സഖരിയാവിന്റെ പ്രവചനം 2:2 ശ്രദ്ധിക്കുക.
This is wonderful.
ഇത് അത്ഭുതകരമായ
കാര്യമാണ്. I like a prophecy, two people prophesying where one builds up on the other.
രണ്ട് സഹോദരന്മാർ പ്രവചനാത്മാവിൽ സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിച്ച വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന അത് പണിയുന്ന നിലയിൽ ഒരു ശുശ്രൂഷ രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് എത്ര മനോഹരമാണ്.
Like a rocket, the first stage, a booster rocket sends it out into space.
ശൂന്യാകാശത്തിലേക്ക് ശൂന്യാകാശ പേടകങ്ങൾ അയക്കുന്ന റോക്കറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ഘട്ടത്തിലെ ഒരു റോക്കറ്റ് അതിന്റെ ദൌത്യം നിർവഹിക്കുന്നു. അതിനുശേഷം അത് വിഘടിച്ച് ഭൂമിയിലേക്ക്. അതിനുശേഷം റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം പ്രവർത്തനക്ഷമമാകുന്നു. ആ റോക്കറ്റ് ഈ പേടകത്തെ വീണ്ടും ഉയരത്തിലേക്ക്
കൊണ്ടുപോകുന്നു.
അതുപോലെയുള്ള മീറ്റിംഗുകൾ നമ്മുടെ സഭാ മീറ്റിംഗുകളായി തീർന്നെങ്കിൽ എത്ര
നന്നായിരുന്നു.
ഞാൻ അങ്ങനെയുള്ള മീറ്റിംഗുകൾ സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഘട്ടമായിരിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റ് ശൂന്യാകാശത്തിലേക്ക് ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ച് ഈ പേടകത്തെ എത്തിക്കുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്.
പലപ്പോഴും നേരെ തിരിച്ചുള്ള കാര്യവും കാണാറുണ്ട്. റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം കത്തുന്നുണ്ട്, പക്ഷെ ഈ പേടകത്തെ നേരെ ഗതി തിരിച്ചു വിട്ട് കടലിലേക്ക് തള്ളിവിടുന്ന ശുശ്രൂഷയാണ് അവർ
ചെയ്യുന്നത്. തുമ്പയിലുള്ളതായിരിക്കുന്ന
റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിലെ ആദ്യകാലത്ത് വിക്ഷേപിച്ച റോക്കറ്റുകളുടെ ചരിത്രമൊക്കെ നിങ്ങൾ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. വിക്ഷേപിക്കുന്നതെല്ലാം അറേബ്യൻ കടലിലെ വീടുക, ബംഗാൾ
ഉൾക്കടലിൽ.
തുമ്പയിൽ നിന്നാണ് ഇങ്ങോട്ട്.
No, it goes from Sriharikota. Anyway.
Oh. Okay.
You got to read the newspaper. Okay. But this is how it should not be.
അങ്ങനെ ഒരിക്കലും നമ്മുടെ മീറ്റിംഗിൽ സംഭവിക്കരുത്.
If there's a third rocket, it has got to take it to the moon and the fourth must take it to Mars and it go all the way to the heavens.
Praise the Lord. Rocketukale ദൈവത്തിന്റെ അഗ്നി കൊണ്ട് ദൈവാത്മാവിനാൽ പ്രവചിക്കുന്ന സഹോദരി സഹോദരന്മാർ, ദൈവത്തിന്റെ ജനത്തെ അവരുടെ ആത്മാവില് ശൂന്യതയിലേക്കല്ല കൊണ്ടുപോകുന്ന, പിന്നെ ശൂന്യാകാശത്തെയും താണ്ടി സ്വർഗതലങ്ങളിലേക്ക് ജീവിതങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ശുശ്രൂഷയാണ് ദൈവവചന
ശുശ്രൂഷയിലുണ്ടാകുന്നത്.
സക്കരിയാവ് അതുകൊണ്ട് ഹഗ്ഗായിയുടെ അടുത്ത സ്റ്റേജ് എന്നുള്ള നിലയില് മഹത്വത്തെ വിശദീകരിക്കുകയാണ്. രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം, എന്നാൽ ഞാൻ അതിനെ
I'll be a wall of fire in the midst and I myself will be the glory in the midst of it, not some empty fire like the Old Testament.
പടിനിമകാലത്തുണ്ടായിരുന്നതായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാവുന്ന എന്തെങ്കിലും ഒരു തീജ്വാല ആയിരിക്കില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ പുതിയ യെരുശലേമിനെ ദൈവത്തിന്റെ ആലയത്തിന്റെ ചുറ്റും തീ മതിലായിരിക്കും.
And I will be the glory.
ഞാൻ അവരുടെ നടുവിൽ ഞാൻ തന്നെ മഹത്വമായിരിക്കും.
That is the greater glory.
അതാണ് ശ്രേഷ്ഠമായിരിക്കുന്ന മെച്ചപ്പെട്ട മഹത്വം.
The presence of Jesus is there.
യേശുവിന്റെ സാന്നിധ്യം
in the midst.
ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിലുണ്ട്.
Like we read in 1 Corinthians 14, all prophesy and somebody comes in and says, he falls down and says, oh, the Lord is here.
1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ നാം കാണുന്നതുപോലെ ഓരോരുത്തരായി പ്രവചിക്കുമ്പോൾ, ദൈവസഭ കൂടി വരുമ്പോൾ അവിശ്വാസിയായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ നടുവിലുണ്ട് എന്നറിഞ്ഞ് കവിണ് വീഴുന്ന അവസ്ഥ.
That is the mark of a New Testament church, that people go away from the meeting and say, Jesus was there.
ഒരു പുതിയ നിയമസഭ ഇവിടെ കൂടി വരവിന്റെ അടയാളം ഇതാണ്. പ്രിയപ്പെട്ടവര്, ആ മീറ്റിംഗിന് കടന്നു വരുന്ന വ്യക്തികൾ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ട സാക്ഷ്യം ഇതാണ്, യേശു കർത്താവ് ആ മീറ്റിംഗിൽ
സന്നിഹിതനായിരുന്നു.
അവിടെ വലിയ ശബ്ദമുണ്ടായി, നല്ല സംഗീതമുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമല്ല. യേശു അവിടെ
ഉണ്ടായിരുന്നു.
യേശുമായിട്ടുള്ള ഒരു
സന്ധിക്കലാണ്.
അവരുടെ നടുവിൽ മഹത്വപൂർണനായ യേശുവിനെ കാണുവാൻ
കഴിയും.
പുതിയ നിയമസഭയുടെ ചുറ്റും ദൈവത്തിന്റെ അദൃശ്യമായിരിക്കുന്ന തീം അതിലുണ്ട്. ആർക്കും ഏതു വിധത്തിലുള്ളവർക്കും പെട്ടെന്ന് നടന്നു കയറാൻ കഴിയുന്ന ഒരിടമല്ല
ദൈവസഭ.
ആ തീ മതിൽ, തീ കൊണ്ടുള്ള മതിലിന്റെ ഉള്ളിലേക്ക് ആർക്കാണ് വരുവാൻ കഴിയുന്നതെന്നറിയാമോ? അവരുടെ സ്വയ ജീവിതം കത്തിച്ചാമ്പലാകുവാൻ മനസ്സ് വെക്കുന്നവർ, ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ സഭയിൽ കടന്നു വരുവാൻ
കഴിയും.
കേരളത്തിലെ വിവിധ ഇടങ്ങളില് ഇത്തരത്തിലുള്ള സഭകളാണ് കർത്താവിന്റെ ഹൃദയത്തിലുള്ളത്.
It will be small in number because many people will get burnt up in the wall of fire itself and go somewhere else.
ആ സഭയുടെ അംഗസംഖ്യ തുലോം കുറവായിരിക്കും, കാരണം അകത്ത് പ്രവേശിക്കുവാൻ പലർക്കും താല്പര്യമുണ്ടെന്ന് വരികിലും യഹോവയാ എന്ന തീ മതിൽ അവർ പലരുടെയും സ്വയ ജീവനെ കത്തിക്കുമ്പോൾ അവർക്ക് വെളിയിൽ നിൽക്കേണ്ടി വരും.
But out of a false compassion, if you reduce that fire down to just the size of a candle, then your church will be huge.
എന്നാൽ ദൈവികമല്ലാത്ത ഒരു മാനുഷിക അനുകമ്പയുടെ പേരില് ആ തീ മതിലിന്റെ തീയുടെ ദഹനശക്തി കുറച്ച് ഒരു മെഴുകുതിരി വെളിച്ചത്തിന്റെ ചൂട് മാത്രം ഉള്ള ഒരു മതിൽ നിന്റെ സഭയ്ക്ക് ചുറ്റും നീ തീർത്താൽ അനേക ആളുകള് കർത്താവ് ആഗ്രഹിക്കാത്തവർ എല്ലാവരും ഈ മെഴുകുതിരിയുടെ മുകളിലൂടെ ചാടി ദൈവസഭയുടെ ഉള്ളിൽ പ്രവേശിക്കും.
Then there won't be, the glory will not be greater than the former.
അങ്ങനെയാണെന്ന് വരികില് അവരുടെ നടുവിൽ മഹത്വപൂർണനായി കർത്താവ് ഉണ്ടായിരിക്കയില്ല, ആ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം, വരുവാനുള്ള നാളുകളുടെ മഹത്വം മുമ്പിലത്തെ മഹത്വത്തെക്കാൾ കൂടുതലാകയില്ല.
Everyone has a responsibility here.
ഈ പ്രവൃത്തി ദൈവം നമ്മുടെ ദേശത്തെ രാജ്യത്തെ സഭകളിൽ ചെല്ലണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു
ഉത്തരവാദിത്വം.
പ്രിയപ്പെട്ട സഹോദര സഹോദരി കുഞ്ഞെ, നിങ്ങൾ മറ്റൊരാളെ വിധിക്കേണ്ട, നിങ്ങളെ തന്നെ ഈ സമയം.
Did you come through a wall of fire into the church or you walked in without any fire?
നിങ്ങളെ നായിരിക്കുന്ന സഭ ഏതുമായിക്കൊള്ളട്ടെ, ആ സഭയിലേക്ക് നിങ്ങൾ കടന്നു വന്നത് ഈ തീമതിലൂടെയാണോ അതോ നിങ്ങൾ ഒരു മെഴുകുതിരി അതിന്റെ വെളിച്ചം ചൂട് താണ്ടി കടന്നു വന്നവരാണോ? നമുക്ക് പരിശോധിക്കാം, ദൈവസന്നിധി ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയ പിതാവേ,
we pray that we shall not just enjoy good word pictures but really allow your word to search our hearts.
Kartave manoharamayirikkuna manasika chithrangal kanda aaswadichu kadannu poguvanalla angide aathmaavu endaanu njangalodu parayvan njangade ullilekku kadathi viduvan aagrahikkunnathu adu ulkolluvanayi njangale ororuthrayum sahaayikkaname kartave angide jeevanulla vadanathodu prathikarikkuvan njangale sahaayikkaname kartave yeshuvinte naamathil prarthikkunnathu kartave.